ഇവിടെ സംസാരിച്ച ആ വചനം തിരുവനന്തപുരം എവിടെയാണെന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ ആ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം.
And it's good to see whenever you read scripture to read the context in which the verse comes.
ദൈവവചനം വായിക്കുമ്പോൾ എപ്പോഴും ഏതൊരു സന്ദർഭത്തിലാണ് ഏത് പശ്ചാത്തലത്തിലാണ് വചനം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
So 2 Corinthians 12 verse 14 and 15.
കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം 12 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വായിക്കുന്നു, ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല. നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടല്ലോ ചരരിക്കേണ്ടത്. ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നു.
സോ ഹിയർ ഹി സ്പീക്സ് അബൌട്ട് ബീയിങ് ഗ്ലാഡ് ടു സ്പെൻഡ് ആൻഡ് ടു ബി സ്പെൻഡ് ഫോർ ദി കൊരിന്ത്യൻസ്.
അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊരിന്ത്യയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുവാനും തന്റെ ജീവിതം തന്നെ ചിലവായി പോകുവാനും ആഗ്രഹിക്കുന്നതായിട്ടാണ് പറയുന്നത്.
Now that would not have been possible if he was not willing to spend and be spent for the Lord.
പൗലോസിന് ഈ നിലയിൽ സഹോദരങ്ങളായ കൊരിന്ത്യയിലുള്ള സഹോദരങ്ങളോട് പറയുവാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. പ്രാഥമികമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം ചിലവായി പോകുവാനും കർത്താവിനെ ചെലവിടുവാനും അവൻ തയ്യാറായിരുന്നില്ലെങ്കിൽ.
You can't love your neighbor as yourself if you don't first love the Lord with all your heart.
ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ഒന്നാമത് നീ സ്നേഹിച്ചില്ലെങ്കിൽ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പന അനുസരിക്കുക അസാധ്യമാണ്.
Why does the Lord tell us to that anyone who loves father or mother or wife or children more than me is not worthy of me?
എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല എന്ന് കർത്താവ് പറയുന്നതിന്റെ അർത്ഥം എന്താണ്?
That's because you can't really love your wife the way you should if you don't love the Lord first.
കർത്താവായ യേശുക്രിസ്തുവിനെ ഏറ്റവും അധികമായി ഒന്നാം സ്ഥാനത്ത് നാം സ്നേഹിച്ചില്ലെന്ന് വരികില് ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ സ്നേഹിക്കേണ്ട വിധം സ്നേഹിപ്പാൻ നമുക്ക് ഒരു കാലത്തും കഴിയുകയില്ല.
Because Adam loved his wife more than he loved God that sin came into the world.
ദൈവത്തെ സ്നേഹിക്കേണ്ടതിനേക്കാൾ അധികം ആദാം തന്റെ ഭാര്യയെ സ്നേഹിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഈ പാപം ലോകത്തിൽ വരനിടയായത്.
So the second commandment, love your neighbor, comes from the first one, to love God with all your heart.
ഞാനെ പറയുന്നതിന്റെ താൽപര്യം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള രണ്ടാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക എന്നുള്ള ഒന്നാമത്തെ കൽപ്പനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്.
Why do people not love one another in the church?
സഭയിലുള്ള സഹോദരങ്ങൾ അന്യോന്യം വേണ്ടവണ്ണം സ്നേഹിക്കാത്തത് എന്തുകൊണ്ടാണ്?
There's only one reason. They don't love God with all their heart.
അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ദൈവമായ കർത്താവിനെ മുഴു ഹൃദയത്തോടും കൂടി അവർ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയാത്തത്.
We know that every church in the world is almost riddled with backbiting, criticism and all types of things like that.
ലോകത്തിൽ കാണുന്ന ക്രൈസ്തവ സഭകൾ മിക്കതും അന്യോന്യമുള്ളതായിരിക്കുന്ന മത്സരവും അസൂയയും പിണക്കവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ സഭകളിൽ കാണുന്നതിന് ഒരു കാരണമേ
ഉള്ളൂ.
അവരുടെ മുഴുവൻ ഹൃദയത്തോടെ മുഴുശക്തിയോടെ ദൈവത്തെ അവിടെയുള്ള പ്രിയപ്പെട്ടവർ സ്നേഹിക്കുന്നില്ല. അതാണ് അതിന്റെ
കാരണം. And he spent for the Lord, and that's why he was willing to do that for the Corinthians.
കൊരിന്ത്യലേഖനത്തിൽ നാം വായിച്ച പൗലോസിന്റെ വചനങ്ങളിൽ പ്രകടമായി അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിലും വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, കർത്താവിന് വേണ്ടി തന്റെ ജീവിതം ചിലവായി പോകുവാൻ അവനായിട്ട് ചിലവിടുവാൻ ഒന്നാമത് ഒരുക്കമുള്ള ഒരുവനാണ് കൊരിന്ത്യയിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നിലപാട് എടുക്കുന്നത്.
Now in the book of Revelation we read that the seven churches became like their leaders.
വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രാരംഭാധ്യായങ്ങളിൽ ഏഴ് സഭകൾക്കുള്ള ദൂതുകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഏഴ് സഭകളും ആ സഭയുടെ നടത്തിപ്പുകാരൻ, ലീഡർ, നേതാവ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് സഭയുമായി തീർന്നത്.
ബിക്കോസ് all those seven messages begin with tell the messenger of the church so and so this message
ഓരോ സഭയ്ക്കുമുള്ളതായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്ദേശം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എഫെസോസിലെ സ്മുർനയിലെ ഫിലദെൽഫിയയിലെ സഭകളുടെ ദൂതന് സന്ദേശവാഹകന് എഴുതുക അവനോടാണ് പ്രാഥമികമായി പറയാറുള്ളത്
and at the end of each message it says he who has ear let him hear what the spirit is saying to the churches not to the messenger
ഓരോ സഭകളുടെയും ദൂതന്മാർക്ക് സന്ദേശവാഹകന് സന്ദേശം എഴുതി തുടങ്ങുന്നെങ്കിലും അത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ സഭകളോട് പറയുന്നത് സഭയ്ക്കുള്ള ദൂതാണ്
What we learn from all those seven churches messages is this
രണ്ട് മൂന്ന് അധ്യായങ്ങൾ കാണുന്ന ഏഴ് സഭകൾക്കുള്ള ദൂതുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് എന്താണ്
That the message to the church is the same as the message to the elders of the church
ഒരു സഭയ്ക്ക് ദൈവം നൽകുന്ന ദൂത് പ്രാഥമികമായും ആ സഭയുടെ മൂപ്പൻ അല്ലെങ്കിൽ ദൂതുവാഹിക്ക് നൽകുന്ന സന്ദേശമാണ്
Which teaches us that over a period of time a church becomes like its leaders
അത് നമുക്ക് നൽകുന്ന പാഠം എന്താണെന്നറിയാമോ കാലക്രമേണ ഏതൊരു സഭയും ആ സഭയുടെ ആത്മീയ നേതാവിനെ പോലെ ആയിത്തീരും എന്നുള്ളതാണ്
And whoever is the strongest leader the church becomes like that
ആത്മീയമായി ഏറ്റവും ശക്തിയുള്ള നേതാവ് ആരാണോ ആ നിലയിലാണ് ആത്മീയമായി സഭ വളരുന്നത്
If the leader is in a backslidden condition
സഭയുടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ഒരു പിന്മാറ്റ അവസ്ഥയിലാണെങ്കിൽ
the church will be backslidden too
സഭയും പിന്മാറ്റ അവസ്ഥയിൽ തന്നെ ആയിരിക്കും
But there may be a few people in the church who don't become like the rest of the church
എന്നാൽ സഭയിലുള്ള മറ്റ് വിശ്വാസികളെ പോലെ ആകാതെ വ്യത്യസ്തമായ ഒരു ആത്മീയ നിലവാരം സൂക്ഷിക്കുന്ന ചുരുക്കം പേരുണ്ടാകാം
And that is what we see in the churches around us also
നമ്മുടെ ചുറ്റുപാടും കാണുന്ന ക്രൈസ്തവ സമൂഹങ്ങളിലും ഇതേ കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്
There are many churches connected to us in fellowship
നമ്മോട് ക്രിസ്തീയ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്ന പല സഭകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്
We're not a denomination but we are a fellowship
നാം ഒരു സാമുദായിക സംഘടനയല്ല എന്നാൽ നാം അന്യോന്യം അടുത്ത കൂട്ടായ്മ ബന്ധമുള്ള ഒരു ക്രിസ്തീയ മുന്നേറ്റമാണ്
We don't have any central headquarters or election or collection or any such thing
നമുക്ക് ലോകത്തിലെ ഇതര പ്രസ്ഥാനങ്ങൾക്ക് ഉള്ളതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു കേന്ദ്രമില്ല ആസ്ഥാനമില്ല അതുപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്തമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായമില്ല പണം സമാഹരിക്കുന്ന പദ്ധതിയുമില്ല എന്നാൽ സഭകൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ക്രിസ്തീയ കൂട്ടായ്മയുണ്ട്
Why? Because that's how it was in the Acts of the Apostles.
അതെന്തുകൊണ്ടാണ് അങ്ങനെ കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ട ആവശ്യം ആദ്യ നാളുകളിലെ ദൈവത്തിന്റെ വിവിധ സഭകൾ തമ്മിൽ ഈ കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു
But even though the church in Philadelphia was in fellowship with the church in Laodicea, there were two completely different levels of spirituality in those churches.
ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഫിലദെൽഫിയ സഭയ്ക്ക് ലവോദിക്യ സഭയുമായി സ്നേഹബന്ധം കൂട്ടായ്മ ബന്ധം ഉണ്ടായിരുന്നെങ്കിലും ഈ രണ്ട് സഭകളും തികച്ചും വ്യത്യസ്തമായ ആത്മീയ നിലവാരത്തിലാണ് നാം കാണുന്നത്
One was only about 60-70 kilometers from the other one.
ഫിലദെൽഫിയ സഭ ലവോദിക്യ സഭയിൽ നിന്ന് ഏതാണ്ട് 60-70 കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഒരു പ്രാദേശിക സഭയായിരുന്നു
Spiritually, they were millions of kilometers apart.
എന്നാൽ ആത്മീയമായിരിക്കുന്ന അവസ്ഥയിൽ അവർ ലക്ഷക്കണക്കിന് മൈലുകൾ വിദൂരതയിലായിരുന്നു
And even among our churches in Kerala and Tamil Nadu it's like that.
കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള നമ്മുടെ പ്രാദേശിക സഭകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം സത്യമാണ്.
Not all the churches fellowshipping with us are all at the same spiritual level.
നമ്മുടെ കൂട്ടായ്മ ബന്ധമുള്ളതായിരിക്കുന്ന എല്ലാ സഭകളും ഒരേ ആത്മീയ നിലവാരം സൂക്ഷിക്കുന്ന സഭകളല്ല.
It depends on the leadership.
അത് ഏത് തരത്തിലുള്ള ആത്മീയ നേതൃത്വമാണോ ഉള്ളത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സഭ ക്രമേണ ആത്മീയമായി വളരുകയോ തളരുകയോ ചെയ്യുന്നത്
Many people think if the message preached in CFC is a message of holiness then all the churches connected with CFC will be holy churches.
ബാംഗ്ലൂരിലെ CFC സഭയിൽ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശങ്ങൾ ജീവിത വിശുദ്ധിയെക്കുറിച്ചുള്ളതായതുകൊണ്ട് ആ സഭയുമായി കൂട്ടായ്മ ബന്ധമുള്ള എല്ലാ സഭകളും ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ വളരുമെന്നുള്ളത് നാം ചിന്തിക്കുന്നെങ്കിൽ അത് ശരിയല്ല
It's not true.
അത് സത്യമല്ല
It depends on the local elders.
ഓരോ പ്രാദേശിക സഭകളിലുമുള്ളതായിരിക്കുന്ന മൂപ്പന്മാർ ആത്മീകമായി ഏത് നിലയിലാണോ അതനുസരിച്ചാണ് പ്രാദേശിക സഭ വളരുന്നത്.
We have about 40 churches and about 70 elders among them.
നമ്മുടെ കൂട്ടായ്മയിൽ ഏതാണ്ട് 40-ഓളം സഭകളും 70-ഓളം മൂപ്പന്മാരുമുണ്ട് സഭകളെ നയിക്കുന്നവർ.
All those elders are not equally spiritual.
ഈ 70 മൂപ്പന്മാരെല്ലാവരും ഒരേ ആത്മീയ നിലവാരമുള്ളവരല്ല.
And therefore their churches also are like them.
അതുകൊണ്ട് തന്നെ അവരെ പോലെ ക്രമേണ ഈ സഭകൾ വളരുമെന്നുള്ള പ്രമാണം സത്യമായതുകൊണ്ട് ഈ സഭകൾ തമ്മിൽ വ്യത്യസ്തതയുണ്ട്.
സോ ദാറ്റ്സ് ട്രൂ ഓഫ് എവറി അദർ ഗ്രൂപ്പ് ഇൻ ദി വേൾഡ് ആസ് വെൽ.
ലോകത്തിലുള്ള വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പ്രമാണം സത്യമാണ്.
വി കൻ സേ ദാറ്റ് ക്രിസ്ത്യൻ ലീഡേഴ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറീസ്.
ലോകത്തിലുള്ള ക്രൈസ്തവ നേതാക്കന്മാരെ രണ്ട് വിഭാഗങ്ങളായി നമുക്ക് തിരിക്കാം.
Generally speaking, you can put them in two categories.
പൊതുവെ പറഞ്ഞാൽ എല്ലാ ക്രിസ്തീയ നേതാക്കളും രണ്ട് തരത്തിലുള്ളവരാണ്.
And Paul describes them here.
പൗലോസ് ഈ നാം ചിന്തിക്കുന്ന വേദഭാഗത്ത് അങ്ങനെയുള്ള രണ്ട് കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്.
Chapter 2 Corinthians 12 verse 14.
കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിന്റെ 14-ാം വാക്യത്തിലാണ് ആ കാര്യം കാണുന്നത്.
I don't seek yours, but I seek you.
നാം വായിച്ചു കഴിഞ്ഞു ആ വാക്യം. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കുള്ളതിനെ അല്ല നിങ്ങളെയാണ് അന്വേഷിക്കുന്നത്.
These are the two categories of Christian workers today.
ആ ഒറ്റ വാചകത്തിൽ ഇന്ന് നാം കാണുന്ന സകല ക്രൈസ്തവ നേതാക്കന്മാരും ഉൾപ്പെട്ടിരിക്കുന്നു.
Every single one of them can fall into one of these two categories.
എല്ലാ ക്രിസ്തീയ നേതാക്കന്മാരും ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടും.
Those who seek yours and those who seek you.
നിങ്ങൾക്കുള്ളതിനെ അന്വേഷിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ നേതാക്കന്മാർ, രണ്ടാമത്തെ കൂട്ടം ന്യൂനപക്ഷമാണ്, അവർ നിങ്ങളെയാണ് അന്വേഷിക്കുന്നത്.
How do you identify those who seek yours?
നിങ്ങൾക്കുള്ളതിനെ അന്വേഷിക്കുന്ന ക്രിസ്തീയ നേതാക്കന്മാരെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും?
They want you to pay your tithes to them.
നിങ്ങളുടെ ദശാംശം കൃത്യമായി നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്.
And if they don't want money from you, they want your honor at least.
ചിലർക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ലായിരിക്കാം, എന്നാൽ അവർ നിശ്ചയമായും നിങ്ങൾ അവരെ ബഹുമാനിക്കണം എന്ന് താല്പര്യപ്പെടുന്നവരാണ്.
In our churches we are very strict about not going after money.
പണത്തിനുവേണ്ടി ദൈവസഭയെ ശ്രൂഷിക്കരുത് എന്നുള്ള കാര്യത്തിൽ നാം വളരെ കർശന മനോഭാവമുള്ളവരാണ്.
But it's possible that some of our elders may seek honor from you, which is just as bad.
എന്നാൽ നമ്മുടെ ഇടയിൽ പോലും പണത്തിനുവേണ്ടി അല്ലെങ്കിലും സഭാജനങ്ങൾ എന്നെ ബഹുമാനിക്കണം എന്നുള്ള മനോഭാവമുള്ള മൂപ്പന്മാരുണ്ടാകാം. അത് പണം ആഗ്രഹിക്കുന്ന പോലെ തന്നെ തിന്മയായ കാര്യമാണ്.
Those who demand that others must submit to me because I am the elder.
മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ സഭയുടെ മൂപ്പനായതുകൊണ്ട് മറ്റുള്ളവരൊക്കെ എനിക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ള മനോഭാവം.
I've been an elder in our churches for 32 years now.
നമ്മുടെ വിവിധ സഭകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 32 വർഷമായി ഞാൻ ആത്മീയ ഉത്തരവാദിത്തമുള്ള ഒരു മൂപ്പനാണ്.
God is my witness that I have not sought anybody's money or anybody's honor and I don't even want anybody to submit to me.
ഈ ഇത്രയും വർഷങ്ങളിലെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. ആരെങ്കിലും എനിക്ക് ബഹുമാനം നൽകണമെന്നോ പണം തരണമെന്നോ എനിക്ക് കീഴ്പ്പെട്ടിരിക്കണമെന്നോ ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളതിന് ദൈവം സാക്ഷിയാണ്.
I saw this very clearly at the beginning that there are only two types of God's servants.
എന്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് തന്നെ വളരെ വ്യക്തമായി ഈ കാര്യം ഞാൻ കണ്ടിരുന്നു. രണ്ട് തരത്തിലുള്ള ക്രിസ്തീയ നേതാക്കന്മാരുണ്ട് എന്ന്.
You can choose which type you want to be.
നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം.
Now the same principle applies in our attitude to God.
ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തിലും ഇതേ പ്രമാണം ബാധകമാണ്.
I can come to God and say, Lord, I want what is yours or I want you.
ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന എനിക്ക് ദൈവമേ അങ്ങയുടെ ഭണ്ഡാരത്തിൽ നിന്നും അങ്ങയ്ക്കുള്ളതൊക്കെ അതാണ് ഞാൻ അന്വേഷിക്കുന്നത് എന്നുള്ള മനോഭാവമായി വരാം.
And or I can seek God himself.
മറിച്ച് ദൈവത്തിനുള്ള കാര്യങ്ങളല്ല, ദൈവത്തെ തന്നെ അന്വേഷിക്കുന്ന ഒരുവനായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും.
You know, it's just like when people get married.
വിവാഹം കഴിക്കുന്നവരുടെ കാര്യം ഓർക്കുക.
There are people who want to marry a person because of who he is or who she is.
ഒരു
That's a good reason.
ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി, ആ വ്യക്തിയിലുള്ള നന്മ, മഹത്വം, ആകർഷകമായ കാര്യങ്ങൾ, അതുകൊണ്ട് വിവാഹം കഴിക്കുന്ന വ്യക്തികളുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്.
ഓർ എ ബോയ് മേ സേ, വെൽ ഷീസ് ഫ്രം എ റിച്ച് ഫാമിലി, ഐ വിൽ ഗെറ്റ് എ ബിഗ് ഡൗറി, ഓർ ഈവൻ ഇഫ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഡൗറി ഇൻ ഔർ ചർച്ചസ്, ഷീ വിൽ ഗെറ്റ് ഹർ ഷെയർ ആൻഡ് ഐ വിൽ സ്റ്റിൽ ബി എ വെൽത്തി പേഴ്സൺ.
വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന് വേണം ഇങ്ങനെ ചിന്തിക്കാം, പെൺകുട്ടി ധനിക ധനമുള്ള ഒരു കുടുംബത്തിലുള്ള വ്യക്തിയാണ്, നമ്മുടെ സഭയില് സ്ത്രീധനം എന്ന് പറഞ്ഞൊരു സമ്പ്രദായമില്ല, എന്നാലും നല്ല പണക്കാരനായിരിക്കുന്ന അപ്പന്റെ മകളായതുകൊണ്ട് വിവാഹം കഴിച്ചാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന മനോഭാവം അതുപോലെ
തന്നെയാണ്.
നാം സ്ത്രീധനത്തിന് വേണ്ടി വിലപേശുകയില്ലെങ്കിലും ആ സ്ത്രീധനം എന്ന് പറയുന്ന ആ മനോഭാവം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ കഴിയും.
And that can be the attitude when people come to God.
ദൈവത്തിങ്കലേക്ക് വരുമ്പോഴും ഇതേ മനോഭാവത്തോടെ നമുക്ക് വരാൻ കഴിയും.
See, it's like a girl can think, oh, he's got a good job, he's going to get a good salary, good person to marry.
വിവാഹിതയാകാൻ പോകുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ചിന്തിക്കുന്നുവെന്ന് വിചാരിക്കുക, എന്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി, അവന് വളരെ നല്ല ശമ്പളമുള്ള ഒരു ജോലിയുണ്ട്, നല്ല കുടുംബത്തിലേതാണ്, അതുകൊണ്ട് ഒക്കെ ഈ വിവാഹം തെറ്റില്ല.
Such marriages will never fulfill God's perfect will.
അങ്ങനെയുള്ള വിവാഹങ്ങൾ ഒരു കാലത്തും ദൈവത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഉദ്ദേശങ്ങൾ നിവർത്തിക്കയില്ല.
I'm not saying they'll divorce.
അവർ വിവാഹമോചനം തേടും എന്നല്ല ഞാൻ പറയുന്നത്.
I'm not saying they will stop being believers or stop going to church.
അവർ വിശ്വാസികൾ ഇനി ആയിരിക്കില്ല, അവർ സഭയിൽ പോകുന്നത് നിർത്തും എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്.
But because they have fundamental attitudes, the attitude is yours, not you. It can never be a spiritual marriage.
ഒരു ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ദാമ്പത്യ ജീവിതം അതാകാൻ കഴിയത്തില്ല എന്ന് ഞാൻ പറയാൻ കാരണം, അവർ രണ്ടുപേരുടെയും മനോഭാവം നിനക്കുള്ളത് എന്നുള്ളതാണ്, അല്ലാതെ നീ അല്ല, മറ്റേ വ്യക്തിയല്ല, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ.
I faced this as a young man myself.
വ്യക്തിപരമായ നിലയിൽ ചെറുപ്പത്തിൽ ഞാൻ ഇതേ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു.
God called me when I was 24 years old to leave my job.
24 വയസ്സുള്ള സമയത്ത് എന്റെ ലോകത്തിലെ ജോലി ഉപേക്ഷിക്കുവാൻ കർത്താവ് എന്നോട് പറഞ്ഞു.
Now that's, God calls only 1% of his children to be full-time workers.
ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തന്റെ മക്കളിൽ ഏതാണ്ട് 1% ആളുകളെ മാത്രമേ മുഴുവൻ സമയവും കൃത്യ വേലയ്ക്കായി വിളിച്ചു
വേർതിരിക്കുകയുള്ളൂ.
നമ്മുടെ കോൺഫറൻസിന് 500 പേര് സംബന്ധിക്കുന്നുണ്ടെന്ന് വരികില് ആ ശരാശരി കണക്ക് വെച്ചാല് ഒരു 5 പേരെ ആയിരിക്കാം ദൈവം പൂർണ്ണ സമയ ക്രിസ്തീയ പ്രവർത്തനത്തിന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണ സമയ ക്രിസ്തീയ ശുശ്രൂഷയ്ക്കായിട്ട് ആഹ്വാനം ചെയ്യുകയോ പ്രസംഗിക്കുകയോ ഞാൻ ചെയ്യാത്തത്, കാരണം ദൈവമാണ് നമ്മെ
വിളിക്കുന്നത്.
പൗലോസ് ഈ വാക്യത്തിൽ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പറഞ്ഞതുപോലെ കർത്താവിനായി ചിലവാക്കുവാനും ചിലവായി പോകുവാനുമുള്ള മനോഭാവം എല്ലാ കർത്താവിന്റെ മക്കൾക്കും
ഉണ്ടായിരിക്കണം.
ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സാമാന്യം നല്ല ഒരു ശമ്പളം എനിക്കുണ്ടായിരുന്നു. എനിക്ക് പല വിവാഹ ആലോചനകളും വരുമായിരുന്നു. എന്റെ ജോലി വിടുവാനായിട്ട് മനസ്സിൽ തീരുമാനിച്ചിരുന്ന വ്യക്തിയാണ് ഞാനെന്ന് പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു നേവിയിലെ എന്റെ ജോലി ഞാൻ ഉപേക്ഷിക്കുന്ന അവിടെ നിന്ന് സ്വതന്ത്രനാകുന്നത് വരെ ഞാൻ വിവാഹം കഴിക്കുകയില്ല. നേവിയിലെ ഈ നല്ല മെച്ചപ്പെട്ട ജോലി ഇല്ലാത്ത ഒരവസ്ഥയില് എനിക്ക് എത്ര പേര് കല്യാണാലോചനമായി വരുമെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു.
As soon as I left my job, all the proposals dried up. There's nothing left.
നേവിയിലെ എന്റെ ജോലി ഞാൻ നേവിയിലെ ഓഫീസർ അല്ലാതായി തീർന്ന സമയം മുതൽ പെട്ടെന്ന് വിവാഹാലോചനകളെല്ലാം വറ്റിപ്പോയി.
But finally, after a year or so, there was one. So I got married.
ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിവാഹാലോചന വന്നു. ആ വ്യക്തിയാണ് ഞാൻ കല്യാണം കഴിച്ചത്.
And she didn't marry me for my job because I didn't have any money.
എനിക്കറിയാം അവൾ എന്നെ വിവാഹം കഴിച്ചത് എന്റെ ജോലിക്ക് വേണ്ടിയല്ല, കാരണം എനിക്ക് അന്നൊരു ജോലിയില്ലായിരുന്നു.
Now my question is this, I'm applying that to our relationship with Christ.
കർത്താവുമായുള്ള ക്രിസ്തുയേശുവുമായുള്ള നമ്മുടെ ബന്ധത്തോട് ചേർത്ത് ഞാൻ പറയട്ടെ,
that we are the bride of Christ.
നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് വിളിക്കപ്പെട്ടവരാണ്.
Why have you chosen the Lord?
കർത്താവിനെ നമ്മുടെ ആത്മമണവാളനായി നാം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്, സ്വീകരിച്ചത്?
ബിക്കോസ് ഹി ഈസ് റിച്ച്.
അവൻ സമ്പന്നനായതുകൊണ്ടാണോ?
ബിക്കോസ് ഹി കൻ മേക്ക് യു റിച്ച്.
നിന്നെയും സമ്പന്നനാക്കുവാൻ അവന്റെ ആത്മമണവാളന് കഴിയും, അതുകൊണ്ടാണോ?
ഐ കൻ പ്രൊഫസൈ യു വിൽ ഹാവ് എ വെരി അൺഹാപ്പി പേഴ്സൺ.
ഞാന് നിങ്ങളോട് പ്രവചിക്കട്ടെ, അങ്ങനെ യേശു ക്രിസ്തു നിങ്ങളുടെ ആത്മമണവാളനായിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം തികച്ചും അസന്തുഷ്ടമായി.
And I can also prophesy that all eternity in heaven, even if you get there, you will regret the way you lived on earth.
മാത്രമല്ല, ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് രാവിലെ പ്രവചിക്കട്ടെ, നിങ്ങൾ നിത്യതയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ നിങ്ങളുടെ നിത്യത മുഴുവൻ അനിഷ്ടമായിട്ടായിരിക്കും നിങ്ങൾ ചിലവഴിക്കുന്നത്.
Even if you get to heaven,
നിങ്ങൾ സ്വർഗത്തിൽ എത്തിയെന്നിരിക്കട്ടെ, ഈ മനോഭാവമായിട്ട് എത്താൻ പ്രയാസമാണ്. എത്തിയാൽ തന്നെ പിന്നീടുള്ള ജീവിതം മുഴുവൻ അരിഷ്ടതയായി.
Not only that, as you go on in life on earth, you will not be a very happy Christian, you will be a miserable, grumbling, complaining Christian.
അത് സ്വർഗത്തിലെത്തുന്ന കാര്യം മാത്രമല്ല, ഭൂമിയിലെ ക്രിസ്ത്യ ജീവിതത്തിന്റെ നാളുകൾ പിന്നിടുന്തോറും നിങ്ങൾ കൂടുതൽ അസന്തുഷ്ടിയുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങൾ തീരും.
So you can be saved from all that if you start right.
നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ ശരിയായൊരു അടിസ്ഥാനം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ പിന്നീടുണ്ടാകാൻ പോകുന്ന ഒത്തിരി മനപ്രയാസത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ടാകും.
In earthly marriages, young people choose a person because of what the person is, don't seek what they have.
ലോകത്തിലെ വിവാഹങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെ കണ്ട് ആ വ്യക്തിയുടെ മാറ്റി നോക്കി വിവാഹം കഴിക്കുന്നവനാണ് ബുദ്ധിമാൻ, അല്ലെ ബുദ്ധിമതി. മറിച്ച് വിവാഹം കഴിക്കുന്നവരുടെ ജീവിതം അരിഷ്ടമായിരിക്കും.
It's exactly the same with the Lord.
കർത്താവും നാമുമായിട്ടുള്ള ബന്ധത്തിലും ഇതേ പ്രമാണമാണ് നാം ഓർക്കേണ്ടത്.
Now you choose Christ because you want to go to heaven.
സ്വർഗത്തിൽ പോകാനുള്ള ഏക ആഗ്രഹം കൊണ്ടാണോ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചത്?
That's like a girl marrying a man because he's got a huge palace.
ഒരു വലിയ കൊട്ടാരം വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനുണ്ട്, അതുകൊണ്ടൊരു പെൺകുട്ടി വിവാഹത്തിന് സമ്മതം മൂളുകയാണെങ്കിൽ, അതുപോലെ തന്നെയാണ് സ്വർഗത്തിൽ പോകാനുള്ള ഏക ലക്ഷ്യവുമായി ഒരു വ്യക്തി യേശുവിനെ ആത്മമണവാളനായി
സ്വീകരിക്കുന്നത്.
നരകത്തിൽ പോകാൻ ആഗ്രഹമില്ല, ഇഷ്ടമല്ല, അതുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചേക്കാം, അതാണോ
മനോഭാവം?
വ്യക്തിപരമായിരിക്കുന്ന ഒരു നേട്ടം, അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പുറകിൽ.
I'm not saying that God won't accept you if you come like that.
അങ്ങനെ ഒരു മനോഭാവത്തോടെ വന്നാൽ ദൈവം നിങ്ങളെ സ്വീകരിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്.
God is a good God.
ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്.
I'm saying you will not never become a spiritual person.
ഞാൻ പറയുന്നത് ഇത്രമാത്രമേ ഉള്ളൂ, അങ്ങനെ ആ മനോഭാവത്തിൽ നീ കർത്താവിന്റെ അടുക്കൽ വന്നാൽ നീ ഒരു ആത്മീയനായ വ്യക്തിയായി തീരുകയില്ല.
I'm not saying you won't go to heaven.
നിങ്ങൾ സ്വർഗത്തിൽ പോവുകയില്ല എന്നും ഞാൻ പറയട്ടെ.
I'm saying you live a useless life on earth before you go to heaven.
എന്നാൽ സ്വർഗത്തിൽ എത്തുന്നതിന് മുൻപ് ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന നാളുകൾ തികച്ചും പ്രയോജനരഹിതമായ ഒരു ജീവിതമായിരിക്കും.
Why is there so much controversy concerning the baptism in the Holy Spirit?
പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് ക്രൈസ്തവരുടെ ഇത്രയധികം
ചിന്താക്കുഴപ്പമുണ്ടായോ?
ഈ മേഖലയിൽ നിരവധി ധാരാളം അനുകരണങ്ങൾ കാണുന്നതിന്റെ കാരണമെന്താണ്?
Because you don't need to be baptized in the Holy Spirit to go to heaven.
കാരണം സ്വർഗത്തിൽ പോകാനായിട്ട് പരിശുദ്ധാത്മ സ്നാനം ഒരു അത്യാവശ്യ
യോഗ്യതയല്ല.
യേശു ക്രിസ്തുവിന്റെ രക്തം, പാപമോചനത്തിലുള്ള രക്തം മാത്രം മതി.
Thousands in heaven who were never baptized in the Holy Spirit.
സ്വർഗത്തിലെത്തുമ്പോൾ നാം ഈ സത്യം കാണും, ഭൂമിയിലെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ
സ്വർഗത്തിലുണ്ടാകും.
യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാതെ അവിടെ എത്തിയ ഒരാളെ പോലും നിങ്ങൾക്ക് സ്വർഗത്തിൽ കാണുവാൻ
കഴിയില്ല.
അതുകൊണ്ടാണ് എല്ലാവർക്കും യേശുവിന്റെ രക്തം മുഖാന്തരമുള്ള പാപമോചനവും മാനസാന്തരവും ആവശ്യമായിരിക്കുന്നത്. എല്ലാ വിശ്വാസികൾക്കും അത് അത്യന്താപേക്ഷിതമാണ്, അവരാഗ്രഹിക്കുന്നു.
Because you need the baptism of the Holy Spirit to live a life on earth, not to go to heaven.
ഭൂമിയിലെ ജീവിതം ധന്യമാകാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ സ്നാനം പലർക്കും അത് ആവശ്യം.
Jesus said, when the Holy Spirit comes upon you, you'll be witnesses for me. Where? Not in heaven, on earth.
കർത്താവ് യേശു ഒടുവിലായി പറഞ്ഞ കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എന്റെ സാക്ഷികളാകും. എവിടെയാ? സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണോ? ഭൂമിയിലെ ജീവിതത്തിൽ സാക്ഷികളാകുവാനാണ്.
I don't mean bear witness with the mouth, but be a witness by my life.
നമ്മുടെ നാവ് കൊണ്ട് മാത്രം സാക്ഷ്യം പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജീവിതം കൊണ്ട് യേശുവിന്റെ സാക്ഷ്യം വഹിക്കാൻ ആത്മസ്നാനം ഒഴിച്ചുകൂടാൻ പാടില്ല.
So if you don't have a burning passion to be a witness for Christ, you will not seek the baptism in the Holy Spirit.
കർത്താവ് യേശുക്രിസ്തുവിനു വേണ്ടി ഒരു ജ്വലിക്കുന്ന സാക്ഷിയാകുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ അത്യധികമായ വാഞ്ചയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനത്തിനായിട്ട് നിങ്ങൾ കരയുകയില്ല.
You will be satisfied with the blood of Christ because you say, I'm going to heaven.
യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിങ്ങൾ തൃപ്തരാകും, കാരണം സ്വർഗത്തിൽ പോകുമെന്നുള്ള കാര്യത്തിന്റെ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ അതുകൊണ്ട് ലഭിക്കുന്നു.
I fear there are a lot of people like that in our churches.
നമ്മുടെ സഭയിൽ തന്നെ അങ്ങനെയുള്ള നിരവധി സഹോദരി സഹോദരന്മാരുണ്ട് എന്ന് ഞാൻ ഭയപ്പെടുന്നു.
Who are married Christ because they're going to get a palace. They're marrying a bridegroom who's got a palace.
സ്വർഗത്തിൽ എത്തുമ്പോൾ അവർക്ക് മണിമന്ദിരങ്ങളെ നൽകുവാൻ കഴിയുന്ന ധനികനായിരിക്കുന്ന ഒരു യേശുവിനെ വിവാഹം കഴിച്ചവരാണ് നമ്മളിൽ പലരും.
You talk to such people about being spent and spending yourself for the Lord is all theory.
കർത്താവിനായി ചിലവാക്കുകയും ചിലവായി പോകുകയും ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ളവരോട് പറഞ്ഞു നോക്കിക്കേ, അത് വചനത്തിൽ എഴുതിയിരിക്കുന്ന വെറും അക്ഷരങ്ങളാണ്, വെറും സത്വസംഹിതയാണ്, യാഥാർത്ഥ്യമല്ല.
I said God is a good God.
ഞാൻ പറഞ്ഞല്ലോ ദൈവം നന്മ നിറഞ്ഞ ദൈവമാണ്.
So many people came to Jesus for healing.
അനേകർ ഭൂമിയിലെ നാളുകളിൽ യേശുവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്നു.
I was just studying that the other day in the Gospels.
സുവിശേഷങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും വായിച്ചപ്പോൾ യേശുവിന്റെ അടുക്കൽ വന്നവരെ കുറിച്ച് ശ്രദ്ധിക്കുകയായിരുന്നു.
Many times it says he healed them all.
മിക്കയിടങ്ങളിലും നാം വായിക്കുന്ന എന്താണ്, അവന്റെ അടുക്കൽ ആവശ്യമായി വന്ന എല്ലാവരെയും അവൻ
സൗഖ്യമാക്കി,
എല്ലാവരെയും സൗഖ്യമാക്കി, ആരെയും ഒഴിവാക്കിയതായി
കാണുന്നു.
അങ്ങനെ കർത്താവ് സൗഖ്യമാക്കിയവരുടെ പുറകെ യേശു പോയിട്ട് ഇത് സൗഖ്യമായല്ലോ, ഇനി നിങ്ങളുടെ ജീവിതം എനിക്കായിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞ് ആരുടെയും പുറകെ യേശു പോയില്ല. യേശുക്രിസ്തുവിന്റെ ശിഷ്യരാകുവാൻ അശേഷം താല്പര്യമില്ലാതിരുന്ന നിരവധി ആളുകളെയും യേശു സൗഖ്യമാക്കിയതായി നാം കാണുന്നു.
I would pray for a non-Christian even if he doesn't want to accept Christ.
കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിപ്പാൻ അശേഷം താല്പര്യമില്ലാത്ത ഒരു അക്രൈസ്തവന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ഞാൻ തയ്യാറാണ്, അവന്റെ രോഗസൗഖ്യത്തിനായി.
And even that God would bless him in his work and business and everything.
തന്റെ ബിസിനസ്സിലോ തന്റെ ജോലിയിലോ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാനും എനിക്കൊരു മടിയുമില്ല.
Because I want to be like God. God makes his sun to rise on the good and the evil.
നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്ന മഴ പെയ്യിക്കുന്ന ദൈവത്തിന്റെ മനോഭാവമുള്ളവനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
So what we learn from that is that you know just like in the story of the prodigal son when he came back for food the father accepted him.
കുടിയനായപുത്രന്റെ ഉപമയിൽ നാം കാണുന്നത് പോലെ വിശന്നു പൊരിഞ്ഞ് അല്പം ഭക്ഷണത്തിന് വേണ്ടി അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന മകനെ ഉപാധി കൂടാതെ സ്വീകരിക്കുന്ന നല്ലവനായിരിക്കുന്ന ദൈവം നമ്മുടെ
പിതാവാണ്.
പാപത്തിന്റെ ക്ഷമയ്ക്ക് വേണ്ടി യേശു കർത്താവിന്റെ അടുക്കൽ നീ കടന്നു വന്നാൽ അത് മാത്രം നിനക്ക് മതിയെങ്കിൽ അവൻ നിന്നെ സ്വീകരിക്കും. നിന്നെ സ്വീകരിക്കുവാൻ കർത്താവിനൊരു
മടിയുമില്ല.
എന്നാൽ പുതിയ നിയമം പ്രതിപാദിക്കുന്ന ക്രിസ്തീയ ജീവിതം വെറും പാപക്ഷമയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല.
You are coming to God to receive what is His, not Him.
അങ്ങനെ വരുന്നവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത് അതിൽ കണ്ണു നട്ട് ആ ലാഭം കൊയ്യുവാൻ വേണ്ടി വരുന്നവരാണ്, യേശുവിനെ മാത്രം അന്വേഷിക്കുന്നവരല്ല.
And such people, when they join a church, they always think of what they can get from the church for themselves also.
ഈ മനോഭാവമുള്ള ഏതെങ്കിലും ഒരു വ്യക്തികളിൽ ഒരു പ്രാദേശിക സഭയിൽ അംഗമായി ചേർന്നാൽ അവരുടെ തുടർന്നുള്ള അന്വേഷണങ്ങളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് എന്ത് നേട്ടം കിട്ടും എന്നുള്ളതാണ്.
You know, there are people who come to our churches because we respect them.
നാം നമ്മുടെ സഭയിലേക്ക് വരുന്നവരെ ബഹുമാനിക്കുന്നു, ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, അതുകൊണ്ട് വരുന്നവരുണ്ട്.
We don't make a distinction between the PhD professor and the illiterate person.
PhD ഡോക്ടറേറ്റ് ബിരുദമുള്ള ഒരു പ്രൊഫസറും അക്ഷരാഭ്യാസമില്ലാത്ത ഒരു സാധാരണക്കാരനും തമ്മിൽ നാം സഭയിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല.
So people who are illiterate like to be in our church because they are respected. They don't get that respect elsewhere.
അതുകൊണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ വ്യക്തികൾക്ക് നമ്മുടെ സഭയിൽ വരാൻ പ്രത്യേക താല്പര്യമാണ്, കാരണം അവർ വ്യത്യാസമില്ലാതെ അവരെ ബഹുമാനിക്കുന്നു എന്നുള്ളതുകൊണ്ട്.
They go to some other church, nobody cares for them.
മറ്റ് പല സഭകളിലും പോയാൽ അങ്ങനെയുള്ളവരെ ആരും ഗൗനിക്കാറില്ല.
They're not coming here because they love Jesus. They're coming here because they get something.
അങ്ങനെയുള്ളവർ ഇവിടെ വരുന്നത് അവർ യേശുവിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് അവർക്ക് ഇവിടെ ബഹുമാനം കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ്.
That is the same type of person who marries a man because he wants to get them, she wants to get something for it.
ധനികനായിരിക്കുന്ന ഒരു യുവാവിനെ അവന്റെ ധനവും അവന്റെ സൗകര്യങ്ങളും നോക്കി വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഈ മനോഭാവത്തോടെ സഭയിൽ വരുന്ന വ്യക്തികൾ.
Such people will never progress spiritually.
ആത്മീയമായി അങ്ങനെയുള്ളവർ ഒരിക്കലും പുരോഗതി പ്രാപിക്കുകയില്ല.
They may come to the meetings, they may clap their hands, they may shout and pray and everything, but they'll never become spiritual.
അവർ മീറ്റിംഗുകളിൽ മുടങ്ങാതെ വരികയും കൈകൊട്ടുകയും ആരാധിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തെന്ന് വരാം, പക്ഷേ ആത്മീയമായി വളർച്ച അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്.
I see that with so many people.
അനേകരുടെ ജീവിതത്തിൽ ദുഃഖകരമായിരിക്കുന്ന ഈ അവസ്ഥ ഞാൻ
ശ്രദ്ധിച്ചിട്ടുണ്ട്.
നമ്മുടെ സഭകളിലുള്ള കാര്യമാണ് പറയുന്നത്.
They do not progress spiritually.
ആത്മീയമായി അങ്ങനെയുള്ളവർ വളരുന്നില്ല.
They don't develop into a passionate devotion to Jesus Christ.
കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള അത്യധികമായിരിക്കുന്ന ജ്വലിക്കുന്ന ഒരു സ്നേഹം അവരുടെ ജീവിതത്തിൽ വളരുന്നില്ല.
They came to the Lord to get something for themselves.
അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടിയാണ് അവർ കർത്താവിനെ സ്വീകരിച്ചത്.
They came to the church to get something for themselves.
അവരുടെ സ്വാർത്ഥപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അവർ സഭയിലും
വന്നത്. Their whole life is summed up by get, get, get.
അവരുടെ ജീവിതത്തിന്റെ ആകത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും ഇതാണ്.
You know, Jesus said, there's nothing wrong in receiving. Let me tell you that first of all.
ഇത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. സ്വീകരിക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമല്ല. കർത്താവ് പറഞ്ഞത് ഓർക്കുക.
In fact, the Bible says in 1 Corinthians 4,
1 കൊരിന്ത്യർ 4 അധ്യായത്തിൽ ദൈവവചനം എന്താണ് പറയുന്നത് നോക്കുക.
1 Corinthians 4:7.
1 കൊരിന്ത്യർ 4:7 വാക്യം.
In the middle of that says, what have you got which you did not receive?
ലഭിച്ചത് അല്ലാത്ത എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
Whatever you may glory in,
നീ ഏതെങ്കിലും കാര്യത്തിൽ പുകഴുന്നുണ്ടെന്ന് വരികില് അത് നിനക്ക് ലഭിച്ചതാണല്ലോ.
Good looks, you received it.
കണ്ടാ കൊള്ളാവുന്ന ഒരു മുഖം നിനക്ക് ലഭിച്ചെങ്കിൽ നീ ഉണ്ടാക്കിയെടുത്തതല്ല, നിനക്കത് ദൈവം തന്നതാണ്.
You are intelligent, you received.
ബുദ്ധിശാലിയായിരിക്കുന്ന ഒരു വ്യക്തിയാണോ നീ, നിനക്ക് ദൈവം തന്നതാണ്, നീ പ്രാപിച്ചതാണ്.
You got Bible knowledge, you received.
ദൈവത്തിന്റെ പരിജ്ഞാനം നിന്റെ ജീവിതത്തിൽ അല്പമായി ഉണ്ടായെങ്കിൽ അതും നിനക്ക് ലഭിച്ചു.
You understood some of the truths here that have changed your life, you received.
നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ചില ദൈവിക സത്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചോ, അതിനും നിങ്ങൾക്ക് പ്രശംസിപ്പാൻ കാരണമില്ല, നിങ്ങൾക്ക് ലഭിച്ചതാണ്.
Forgiveness of sins, you received.
പാപമോചനവും ദൈവത്തിന്റെ ദാനമാണ്.
Baptism in the Holy Spirit, you received.
പരിശുദ്ധാത്മ സ്നാനവും നിങ്ങളുടെ പ്രയത്ന ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്.
Go through the list, material, spiritual, and you can ask yourself, what is there which you did not receive?
ഭൗതികവും ആത്മീകവുമായ ദൈവിക അനുഗ്രഹങ്ങളുടെ നീണ്ട പട്ടിക നിങ്ങൾ എടുത്താൽ എല്ലാം 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 ദൈവത്തിൽ നിന്ന് സൗജന്യമായി ലഭിച്ചതാണ്.
There's nothing wrong in receiving.
അതുകൊണ്ട് സ്വീകരിക്കുന്നു പറയുന്നത് മോശമായ ഒരു കാര്യമല്ല.
But Jesus said it is more blessed to give than to receive.
എന്നാൽ യേശു പറഞ്ഞ വാക്കുകൾ നമ്മുടെ ചെവികളിൽ മാറ്റൊലിക്കൊള്ളട്ടെ, കൊടുക്കുന്നതാണ് വാങ്ങിക്കുന്നതിനേക്കാൾ ഉത്തമം.
And we can say there are two types of believers.
രണ്ടു തരത്തിലുള്ള വിശ്വാസികൾ ഉണ്ട് എന്ന് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം.
Those who receive.
എപ്പോഴും സ്വീകരിക്കുക എന്നുള്ളത് മാത്രം ആഗ്രഹിക്കുന്നവർ.
And those who receive and give.
എന്നാൽ എല്ലാം സ്വീകരിക്കുവാൻ മനസ്സുള്ളവർ, സ്വീകരിക്കുന്നവർ, കൊടുക്കുവാനും ഹൃദയത്തിന് ഒരുക്കമുള്ളവർ.
Which category are you?
നിങ്ങൾ ഈ രണ്ട് കൂട്ടത്തിൽ ഏത് കൂട്ടത്തിലാണ്?
What did Jesus say in Acts 20 verse 35?
അപ്പോസ്തല പ്രവൃത്തികൾ 20:35 വാക്യത്തിൽ എന്താണ് കർത്താവ് പറഞ്ഞത്?
It is more blessed to give than to receive.
യേശു കർത്താവിന്റെ വചനം ഇവിടെ ഉദ്ധരിച്ചിരിക്കുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് അനുഗ്രഹീതമാണ്.
Jesus was very exact in what he said.
യേശുവിന്റെ എല്ലാ വചനങ്ങളും വളരെ കൃത്യതയോടെയാണ് പറഞ്ഞിരിക്കുന്നത്.
He never said there is no blessing in receiving.
കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല വാങ്ങുന്നത് സ്വീകരിക്കുന്നതിൽ അനുഗ്രഹമില്ല എന്ന്.
Very clear from that verse, there is blessing in giving.
35 വാക്യം, യേശു കർത്താവിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക, വാങ്ങുന്നത് ഭാഗ്യമുള്ള കാര്യമാണ്, പക്ഷെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് അധികം അനുഗ്രഹിക്കപ്പെടുന്നത്.
Giving is more blessed, that's what he said.
ഇവിടെ വ്യക്തമാണല്ലോ, കൊടുക്കുക എന്ന് പറയുന്നത് വാങ്ങിക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്.
So I can say from that verse, there is a blessing in receiving.
ആ വചനത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, സ്വീകരിക്കുന്നത് അനുഗ്രഹീതമായ കാര്യമാണ്.
Is there a blessing in receiving forgiveness of sins?
പാപമോചനം ലഭിക്കുക എന്ന് പറയുന്നത് എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്.
The power of the Holy Spirit.
പരിശുദ്ധാത്മ ശക്തി സ്വീകരി ലഭിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്.
Answer to prayer.
പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നത്
അനുഗ്രഹീതമായ
കാര്യമല്ല.
Healing of a child who is sick.
രോഗാവസ്ഥയിലായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ രോഗസൗഖ്യം അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ലേ.
Or getting a job when a person is looking for a job, a Christian, and praying about it.
ദൈവവേദന ആയി തീർന്ന ഒരു വ്യക്തി ഒരു തൊഴിലിന് വേണ്ടി അന്വേഷിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടിയായ ഒരു ജോലി കിട്ടുന്നു, അനുഗ്രഹമാണ്.
That's a blessing there.
അവിടെ എല്ലാം അനുഗ്രഹമുണ്ട്.
Even getting admission into a college to get a job.
ഒരു നല്ല കോളേജിൽ ഒരു പ്രവേശനം ലഭിക്കും എന്ന് പറയുന്നത് തീർച്ചയായും അനുഗ്രഹമാണ്.
Or a house to live in, that you're able to build a house and live in it.
നിങ്ങൾക്ക് കുടുംബത്തിന് പാർക്കുവാനായിട്ട് ഒരു ഭവനം ഉണ്ടാക്കുവാൻ ദൈവം സഹായിച്ചെങ്കിൽ അത് അനുഗ്രഹമാണ്.
There is a blessing in all of these.
ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അനുഗ്രഹമുണ്ട്.
തർക്കമായ കാര്യം
ആത്മീകമായ ഭൗമികമായിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് ജീവിക്കുക എന്ന് പറയുന്നത്.
If you want to get a greater blessing, you have to learn to give.
എന്ന് ഞാൻ പറയട്ടെ, ഇതിനെ കവിയുന്ന ഒരു അനുഗ്രഹം നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരികൾ നിങ്ങൾ കൊടുക്കാൻ പഠിക്കണം.
If you keep on receiving, you'll live in the kindergarten all your life.
സ്വീകരിക്കുക 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 ഇത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ആകെ തുകയെന്ന് വരികിൽ നിങ്ങൾ ബാലപാഠം പഠിക്കുകയാണ്, ബാലവാടിയിലാണ്.
I'm not saying you're not in the school, I'm just saying you're in the kindergarten.
നിങ്ങൾ സ്കൂളിൽ അല്ല, നിങ്ങൾ വെളിയിൽ വഴി നടക്കുക എന്ന് പറയുകയല്ല, നിങ്ങൾ സ്കൂളിൽ തന്നെയാണ്, പക്ഷെ നിങ്ങൾ വളരെ താണ ക്ലാസ്സിലാണ്.
You're baby.
നിങ്ങൾ ആത്മീക ശിശുക്കളാണ്.
Babies can't do anything.
അങ്ങനെയുള്ള ശിശുക്കളിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ
പറ്റില്ല. Receiving, receiving, receiving.
ശിശുക്കളെ സംബന്ധിച്ചോളം നിരന്തരമായി സ്വീകരിക്കുക, കൈനീട്ടുക, അത് മാത്രമേ അവർക്ക് മാതാപിതാക്കന്മാരുടെ അടുക്കലേക്ക് എപ്പോഴും എന്തിനെങ്കിലും വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുന്ന ശൈശവത്വമാണ് അങ്ങനെയുള്ളവരെ
സംബന്ധിച്ചു.
അങ്ങനെയുള്ള കാര്യം തിന്മയാണോ തെറ്റാണോ?
അഞ്ചാറ്
വയസ്സുവരെയൊക്കെ അങ്ങനെ കൈനീട്ടുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ അല്ല, 12-15 വയസ്സ് വരെ അത് അനുവദനീയമാണ്. 20 വയസ്സ് കോളേജിലെ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴും നിനക്ക് അപ്പന്റെ കയ്യിൽ നിന്നും പണം, അമ്മയുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ സ്വീകരിച്ചവർ.
When you have got a good job and you're still going to your parents for money, then there's something wrong.
എന്ന പഠനമൊക്കെ കഴിഞ്ഞ സാമാന്യം നല്ലൊരു ജോലിയിൽ ലഭിച്ചു കഴിഞ്ഞ ശേഷം അപ്പന്റെ അടുക്കൽ പണത്തിനായി പിന്നെയും നീ കൈ നീട്ടുകയാണെങ്കിൽ എന്തോ തകരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ 25 വയസ്സായെന്നുള്ള ശരിയായിരിക്കാം, പക്ഷെ നീ ഒരു ശിശുവാണ്.
There is a period in our life where we can only receive from the Lord. That's okay.
അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും നമുക്ക് സ്വീകരിക്കുക മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്.
തുടർന്ന് we say this is the blessing of the Lord. It is.
ഇത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് എന്ന് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കക്കാരൻ സാക്ഷിക്കുമ്പോൾ 100% സത്യമാണ്.
How many of you want to move forward from there?
എന്നാൽ ആ തുടക്കത്തിൽ നിന്ന്, ആ ശൈശവാവസ്ഥയിൽ നിന്ന് മുൻപോട്ട് നീങ്ങുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്?
Don't you want your children to move out of the kindergarten pretty soon?
പഠിക്കുന്ന നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങള് കിൻഡർ ഗാർഡനിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് അവര് കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ?
I want to tell you that God wants you to move out of the kindergarten too.
ആത്മീകമായ നിലയിൽ നിങ്ങളും ആ കിൻഡർ ഗാർഡനിൽ നിന്നും മുൻപോട്ട് പോകണമെന്ന് ദൈവം എത്രയധികം ആഗ്രഹിക്കുന്നു.
And there is where you learn to give.
അവിടെയാണ് ആ മുൻപോട്ടുള്ള ക്ലാസ് കയറ്റത്തിലാണ് കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത്.
And you give according to this verse everything.
ഈ വചനമനുസരിച്ച് പൗലോസിന്റെ സാക്ഷ്യം നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചിലതൊക്കെ കൊടുക്കുക അല്ലെ, എല്ലാം കൊടുക്കുക.
The wonderful thing is he did it gladly. It wasn't reluctantly.
ഏറ്റവും അത്ഭുതകരമായ കാര്യം പാതി മനസ്സോടെ അസ്വസ്ഥതയോടെ അല്ല താൻ കൊടുത്തത്, ആദ്യ സന്തോഷത്തോടെ ചിലവാകുക, ചിലവായി പോകുക.
If you can learn the reality of this verse in your life during these couple of days, you will move out of the kindergarten.
നാം ഇവിടെ ചിലവഴിക്കുന്ന ഈ 2-3 ദിവസങ്ങൾ കൊണ്ട് പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തെയും ജീവിതത്തെയും നിർവചിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഭാവം നിങ്ങളുടേതാക്കി തീർക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ കോൺഫറൻസ് ധന്യമായി.
You know, he could tell the Corinthians.
പൗലോസിനെ കൊരിന്ത്യയിലെ സഹോദരന്മാരോട് പറയുവാൻ കഴിഞ്ഞിരുന്നു.
I don't seek yours, I seek you.
ഞാൻ നിങ്ങൾക്കുള്ളതിനെയല്ല അന്വേഷിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്.
That's why he was like Jesus Christ.
അതുകൊണ്ടാണ് അവൻ യേശുവിന്റെ മനസ്സുള്ളവനെന്ന് നാം പറയുന്നത്.
That's why in 2 places Paul could say.
അതുകൊണ്ട് കുറഞ്ഞത് 2 ഇടങ്ങളിലെങ്കിലും പൗലോസിന് ഇങ്ങനെ വെല്ലുവിളിച്ച് പറവാൻ കഴിഞ്ഞു.
Follow me.
എന്നെ അനുകരിക്കുക.
How many Christian leaders have you met who can say to you, follow me?
എന്നെ അനുഗമിക്കുക, എന്റെ മാതൃക പിൻപറ്റുക എന്ന് പറയുവാൻ ധൈര്യമുള്ള എത്ര ക്രിസ്തീയ നേതാക്കന്മാരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്.
Most of them fool you by saying, no, I don't say follow me because I'm a very humble person.
അതിൽ മിക്കവരും നിങ്ങളെ കബളിപ്പിക്കുകയാണ്. അവരുടെ വാക്കുകൾ എന്താണെന്നറിയാമോ? എന്നെ അനുഗമിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഞാൻ വളരെ വിനീതനായിരിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ, യേശുവിനെ
അനുഗമിക്കാറുണ്ട്.
ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കുമെന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അഹന്തയിൽ നിന്നാണോ അത് പറഞ്ഞത്?
1 Corinthians 11:1.
1 Corinthians 11:1 അധ്യായത്തിന്റെ 1 വാക്യത്തിലാണ് ഒരിടത്ത് പൗലോസ് അത് പറഞ്ഞത്.
The other was in Philippians 3:17.
ഫിലിപ്പിലേഖനം 3:17 വാക്യത്തിലാണ് രണ്ടാമത് പൗലോസ് അത്
പറയുന്നത്.
എന്നെ പോലെയുള്ള മാതൃകകൾ നിങ്ങൾ പിൻപറ്റുക എന്നാണ് അവിടെ പൗലോസ്
പറയുന്നത്.
പലർക്കും അങ്ങനെ പറയുവാൻ കഴിയാത്തതിന്റെ കാരണം ഞാൻ പറയാം.
ഇൻ ദി ഓൾഡ് കവനന്റ് നോബഡി കുഡ് സേ,
പഴയ ഉടമ്പടിയുടെ കീഴിൽ പഴയ നിയമകാലത്ത് ആർക്കും അങ്ങനെ പറയുവാൻ കഴിയുമായിരുന്നില്ല.
വെനെവർ എ പ്രീച്ചർ കാനോട്ട് സേ ഹി ഈസ് അണ്ടർ ദി ഓൾഡ് കവനന്റ്,
ഏതെങ്കിലും ഒരു ക്രിസ്തീയ ശുശ്രൂഷകന് ഈ നിലയിൽ ആത്മാർത്ഥതയോടെ പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ അവൻ പഴയ നിയമത്തിന്റെ കീഴിലാണ് എന്നുള്ളത് ഉറപ്പാണ്.
ഡിഡ് മോസസ് എവർ സേ ഫോളോ മീ ടു എനിബഡി?
മോശ തന്റെ ഐഹിക ജീവിതകാലത്ത് ആരോടെങ്കിലും നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ?
ഇല്ല. വണ്ടർഫുൾ പ്രീച്ചർ ബട്ട് ഹി കുഡ്ന്റ് സേ ഫോളോ മീ.
മോശ ഏറ്റവും അനുഗ്രഹീതനായ ദൈവത്തിന്റെ ജനത്തിന്റെ നടത്തിപ്പുകാരന പ്രസംഗിയായിരുന്നു, പക്ഷെ അവനത് പറഞ്ഞില്ല.
ഡിഡ് എലൈജ സേ ഫോളോ മീ?
എന്നെ അനുഗമിപ്പീൻ എന്ന് വലിയ പ്രവാചകനായ ഏലിയാവ് എപ്പോഴെങ്കിലും പറഞ്ഞു?
ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ഡിഡ് ഹി സേ ഫോളോ മീ?
പ്രവാചകന്മാരിൽ ഏറ്റവും വലിയവനെന്ന് യേശു വിശേഷിപ്പിച്ച യോഹന്നാൻ സ്നാപകൻ പോലും അങ്ങനെ പറഞ്ഞില്ല.
ദി ഫസ്റ്റ് മാൻ ഹു സെഡ് ഇൻ ദി ബൈബിൾ ഫോളോ മീ വാസ് ജീസസ് ക്രൈസ്റ്റ്.
ദൈവത്തിന്റെ വചനമുടനീളം പരിശോധിച്ചാൽ ആദ്യമായി എന്നെ അനുകരിപ്പീൻ എന്ന് പറഞ്ഞത് കർത്താവായ യേശു ആയിരുന്നു.
ആൻഡ് ദേർ വി സീ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓൾഡ് കവനന്റ് ആൻഡ് ദി ന്യൂ കവനന്റ്.
പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം യേശുവിന്റെ ഈ ഒറ്റ മനോഭാവത്തിൽ നിന്ന് വ്യക്തമാണ്.
That's why Paul could say, like Jesus, follow me as I follow Christ.
ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്ന പൗലോസിന് അതിനുശേഷം യേശു പറഞ്ഞ അതേ കാര്യം ആവർത്തിക്കുവാൻ കഴിഞ്ഞു, എന്നെ അനുകരിക്കുക.
This is how I distinguish an old covenant preacher from a new covenant preacher.
പഴയ നിയമത്തിന്റെ കീഴിൽ ഒരു പ്രസംഗിയെയും പുതിയ നിയമത്തിന്റെ ഒരു ശുശ്രൂഷകനെയും ഞാൻ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്.
An old covenant preacher has got a false humility and says, I won't say follow me.
പഴയ നിയമത്തിലെ ഒരു പ്രസംഗകൻ, ആത്മാവിലുള്ള ഒരു പ്രവചകനെ തെറ്റായിരിക്കുന്ന ഒരു വിനയ ആത്മാവാണുള്ളത്. അവൻ പറയും, എന്നെ അനുകരിക്കരുത്, എന്നെ നോക്കരുത്.
Jesus said, learn from me for I am humble.
യേശു പറഞ്ഞ വാക്കുകൾ നാം ഓർക്കുന്നുണ്ടോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എന്നോട് പഠിക്കും.
I don't learn humility from the dictionary. I learn it from Jesus Christ.
താഴ്മ എന്ന് പറയുന്നത് ഞാൻ നിഘണ്ടുവിൽ നിന്നല്ല പഠിക്കുന്നത്, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് ഞാൻ താഴ്മ പഠിക്കുന്നത്.
If I learned humility from the dictionary, I would never say follow me to anybody.
ഡിക്ഷണറിയിൽ നിന്നാണ് ഞാൻ താഴ്മ എന്നുള്ള പദം പഠിച്ചതെന്ന് വരികിൽ എനിക്ക് ആരോടും പറയാൻ കഴിയത്തില്ല, എന്നെ
അനുകരിക്കും.
കാരണം ലോകത്തിന്റെ ചിന്ത അങ്ങനെയാണ്, ഞാൻ താഴ്മയുള്ളവനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്.
But the humblest man who walked on the earth, Jesus Christ said, follow me.
എന്ന ലോകത്തില് മനുഷ്യജന്മമെടുത്തവരിൽ ഏറ്റവും വിനയമുള്ള വ്യക്തിയായിരുന്നല്ലോ യേശു. യേശുവിന് അത് പറയാൻ കഴിഞ്ഞെങ്കിൽ.
And perhaps the humblest of the apostles, Paul said, follow me.
ഒരുപക്ഷെങ്കിൽ അപ്പോസ്തലന്മാരിൽ ഏറ്റവും താഴ്മയുള്ളവൻ എന്ന് പറയാവുന്ന പൗലോസിന് അങ്ങനെ പറയാൻ കഴിഞ്ഞെങ്കിൽ.
He received grace more than everybody else, he says.
അതിന്റെ കാരണം മറ്റാരെക്കാളും അധികം ദൈവത്തിന്റെ കൃപ തനിക്ക് ലഭിച്ചു, അതുകൊണ്ടാണ് അത് പറയാൻ
കഴിഞ്ഞത്.
അധികം കൃപ ലഭിച്ചതുകൊണ്ടാണ് അപ്പോസ്തലന്മാരിൽ അവൻ ഏറ്റവും താഴ്ന്നവനെന്ന് ഞാൻ
പറയുന്നത്.
കാരണം ദൈവം കൃപ അധികം നൽകുന്ന ആർക്കാണ്? താഴ്ന്നുള്ളവർക്ക്.
So we can follow examples like Jesus and Paul and anybody else who can say those words.
അതുകൊണ്ട് യേശുവിനെ പോലെ, പൗലോസിനെ പോലെ അങ്ങനെയുള്ള മറ്റു മാതൃകകൾ അവരെ നമുക്ക് പിൻപറ്റുവാൻ കഴിയും.
I want to encourage all of you who are serious Christians to aim to be able to say that.
ക്രിസ്ത്യജീവിതത്തെക്കുറിച്ച് ഗൌരവമുള്ള ഒരു മനോഭാവം ഇപ്പോൾ സൂക്ഷിക്കുന്ന എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ, നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് പറയൂ എന്നുള്ളത് അഹങ്കാരത്തിന്റെ അടയാളമായി കരുതരുത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സാധ്യമാകണം. അങ്ങനെ
പറയാം.
പഴയ നിയമ കാലഘട്ടത്തില് സംസാരിക്കപ്പെടുന്ന വചനം മാത്രമായിരുന്നു
പ്രസക്തമായത്.
കാരണം ആ കാലഘട്ടത്തില് വചനം, വാക്കുകളായിരുന്നു മനുഷ്യന്റെ
വെളിച്ചം.
പഴയ നിയമം മുഴുവൻ നാം ശാസ്ത്രം പഠിച്ചാൽ
സങ്കീർത്തനത്തിൽ
നാം വായിക്കുന്നില്ലേ, നിന്റെ വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക്
പ്രകാശം.
നിന്റെ വചനത്തിന്റെ പ്രവേശനമാണ് എനിക്ക് വെളിച്ചം നൽകുന്നതെന്ന് മറ്റൊരിടത്ത്
പറയും.
എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഇതിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ്
കാണുന്നത്?
വചനം ഇല്ലാതാകുന്നില്ല, എന്നാൽ വചനത്തിനപ്പുറത്തേക്ക് പോകുന്ന ഒരു കാര്യമാണ്.
ജീസസ് വാസ് ലൈഫ് ആൻഡ് ദാറ്റ് ലൈഫ് വാസ് ദ ലൈഫ് ഓഫ് മാൻ.
വചനം ജഡമായി തീർന്ന കർത്താവ് യേശുവിനെ കുറിച്ച് യോഹന്നാൻ സുവിശേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ
വെളിച്ചമായിരുന്നു.
യേശുവിന് വാക്കുകൾ ഉണ്ടായിരുന്നു,
തീർച്ചയായും
അവന്റെ വചനങ്ങൾ ജീവനായിരുന്നു, വെളിച്ചമായിരുന്നു.
There was a life behind those words, that was the life.
എന്നാൽ യേശുവിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളുടെ പുറകിൽ ഒരു ജീവിതമുണ്ടായിരുന്നു, ആ ജീവിതമായിരുന്നു കേൾവിക്കാരുടെ വെളിച്ചം.
That is the life people must see.
ആളുകൾ ദർശിച്ച വെളിച്ചം യേശുവിന്റെ ജീവനായിരുന്നു.
That's why in the Old Testament the invitation was, come in here.
പഴയതുമകാലത്തെ ആഹ്വാനം എപ്പോഴും ഇങ്ങനെയായിരുന്നു, വരുവീൻ, വന്ന് കേൾക്കുക.
Come, Moses, the great prophet has come down from the mountain. Come and hear what he has to say.
ദൈവത്തിന്റെ വലിയ പ്രവാചകനായിരിക്കുന്ന മോശ പർവ്വതത്തിൽ നിന്നും താഴെ വന്നിരിക്കുന്നു, വന്ന് യഹോവയുടെ വചനങ്ങളെ കേൾപ്പീൻ.
Don't go into his tent and see how he and his wife quarrel. That's another matter. Just listen to him.
മോശയുടെ കൂടാരത്തിലേക്ക് കാണോ ഉപദേശാൽ ചെന്ന് അവനും ഭാര്യയുമായി വടക്കടിക്കുന്ന ഒന്നും കാണാൻ ഇടയാകില്ലേ? അതല്ല, അവന്റെ വചനം കേൾക്കാനാണ് നിങ്ങളെ വിളിക്കുന്നത്.
Come and hear.
വന്ന് കേൾക്കുക.
But when in John chapter 1, two disciples of John the Baptist asked Jesus, where do you live?
എന്നാൽ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗുരു, നീ എവിടെയാണ് താമസിക്കുന്നത്?
Come and see.
യേശു പറഞ്ഞത് വന്ന് കാണുക.
Today we have so many notices published, special meetings and public meetings, always coming here.
ഈ കാലഘട്ടത്തിലും ധാരാളം ക്രൂസേഡുകളുടെയും സുവിശേഷങ്ങളുടെയും നോട്ടീസുകൾ, പരസ്യങ്ങൾ നാം കാണാറുണ്ടല്ലോ. അവിടെ എല്ലാം എന്താണ് എഴുതി വച്ചിരിക്കുന്നത്? വന്ന് കേൾക്കുക. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ നിന്ന് വന്ന ഒരു വ്യക്തിയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് വിദേശത്ത് നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു ഉജ്ജ്വല പ്രഭാഷകൻ വന്നിരിക്കുന്നു, വന്ന് കേൾക്കുക. എന്നാൽ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഈ അനുഗ്രഹീത പ്രഭാഷകൻ തന്റെ വീട്ടിലെ ഭാര്യയുടെ മക്കളോട് ഒരുമിച്ച് എങ്ങനെയാണ് താമസിക്കുന്നത്? അവര് ചിലത് ഉജ്ജ്വല പ്രസംഗകരാണ്, പക്ഷേ ഇതുവരെയുള്ള കുടുംബജീവിതത്തിന്റെ ബാക്കി പത്രം എന്നാണെന്നറിയാമോ? രണ്ട് മൂന്ന് വിവാഹ മോചനങ്ങൾ. അവരുടെ മക്കൾ പലരും വഴിതെറ്റിപ്പോയവരാണ്. അതുകൊണ്ട് തന്നെ നോട്ടീസുകളിൽ വന്ന് കാണാൻ പരസ്യം കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ നമ്മുടെ സഭകളിൽ ദൈവവചനം
ശ്രോഷിക്കാറില്ല.
ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എങ്ങനെയാണെന്നോ, അവനായിരിക്കുന്ന സ്ഥലത്ത് ഏത് തരത്തിലുള്ള പ്രാദേശിക സഭയാണ് അവൻ പണിതത് എന്നുള്ളതിനെ കുറിച്ചൊരു വ്യക്തതയില്ലാതെ ആരെയും ഞാൻ എന്റെ സഭയിൽ പ്രസംഗിക്കാൻ
വിളിക്കുന്നു.
എനിക്ക് അങ്ങനെയുള്ളവരെ കുറിച്ച് താല്പര്യമില്ല. പലരും എന്നെ ക്ഷണിക്കുന്ന എന്നറിയാമോ? തിരിച്ച് അവരെ നമ്മുടെ സഭയിലേക്കൊക്കെ ക്ഷണിക്കണം, എനിക്കതിന്
താല്പര്യമില്ല.
എന്നെ സംബന്ധിച്ചോളം പ്രധാനപ്പെട്ട വിഷയം ഒന്നേ ഉള്ളൂ, നിന്റെ ജീവിതം അതൊരു വെളിച്ചമാണോ, എനിക്കത്
താല്പര്യം.
ഒരു പക്ഷേ മറ്റു പലരെയും പോലെ നിനക്ക് വാചാലമായി പ്രസംഗിക്കാൻ കഴിയത്തില്ലായിരിക്കാം, സാരമില്ല.
That's a good ability God gives it to you.
ദൈവം ചിലർക്ക് നൽകുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു വരദാനമാണ് പ്രസംഗ ചാതുര്യം. അത് നിനക്കില്ല എന്നുള്ളതുകൊണ്ട് നിരാശപ്പെടേണ്ട.
Million times more important than that is, can you live the life?
പ്രസംഗ പാഠവത്തേക്കാൾ ഒരു 10,000 മടങ്ങ് വിലപ്പെട്ട കാര്യമാണ് നിന്റെ ആന്തരിക ജീവിതം ദൈവത്തിന്റെ വെളിച്ചമുള്ളതായിരിക്കും.
Who are the people who've got this life?
ഈ വെളിച്ചം, ഈ തരത്തിലുള്ള ജീവിതം ആർക്കാണുള്ളത്?
Jesus said, let your light so shine before men. Matthew 5:16.
മത്തായി 5:16 യേശു പറഞ്ഞ വാക്കിൽ നാം ഓർക്കുക, മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് യേശു പറഞ്ഞു.
So that they might hear your good words, but that they may see your light, your good works, and glorify your Father in heaven.
ആ ഭാഗം ശ്രദ്ധിച്ച് വായിച്ചാൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട്, നല്ല പ്രവൃത്തികൾ ഒരു നല്ല ജീവിതത്തിൽ നിന്നല്ലേ ഉണ്ടാകുകയുള്ളൂ, ആ നല്ല ജീവിതം കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മുമ്പിൽ
പ്രകാശിക്കട്ടെ.
ക്രിസ്ത്യ ജീവിതത്തിലെ ഈ കാലഘട്ടത്തിലെ ദുരന്തം ഇതാണ്.
ഈവൻ ബിലീവേഴ്സ് ആർ ഇംപ്രസ്ഡ് ബൈ സംബഡി ഹു കൻ സ്പീക്ക് എലോക്വന്റ്ലി.
അനേക ക്രിസ്ത്യ വിശ്വാസികളും വളരെ വാചാലമായി പ്രസംഗിപ്പാൻ കഴിയുന്ന വ്യക്തികളിൽ ആകർഷിതരാകുന്നു.
But I want to know whether the man is interested in money.
എന്നാൽ എനിക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്, ഈ പ്രസിദ്ധനായ പ്രസംഗി പണത്തിന്റെ കാര്യത്തിൽ അവന്റെ മനോഭാവം അവൻ നിങ്ങൾക്കുള്ളതിനെ നിന്റെ പണത്തെയാണോ അവൻ
അന്വേഷിക്കുന്നത്
പണമാണ് അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമെങ്കിൽ അവൻ നിന്നെയല്ല നിനക്കുള്ളതിനെയാണ് അന്വേഷിക്കുന്നത് യേശുവിന്റെ അടുക്കൽ ഒരിക്കൽ വന്ന ധനികനായ ചെറുപ്പക്കാരൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവന് വലിയ ധനത്തിന് ഉടമയായിരുന്നു
And think how Jesus treated him and compared him with the way some pastor would treat him today.
യേശു ക്രിസ്തു ഈ ധനികനായ ചെറുപ്പക്കാരനെ നല്ല ചെറുപ്പക്കാരനെ അവനോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ കാലത്ത് ചിലരെ ചില പ്രസംഗർ എങ്ങനെ സ്വീകരിക്കുന്നത് നോക്കുക
You know what Jesus told him?
യേശു അവനോട് പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ
Go and give away your money and you come to me without your money.
യേശു അവനോട് പറഞ്ഞത് നീ നിനക്കുള്ള പണം മുഴുവനും ദരിദ്രർക്ക് കൊടുത്തിട്ട് പണമില്ലാത്തവനായി നീ വന്ന് എന്നെ
അനുഗമിക്കാം
യേശുവിന് അവന്റെ ജീവിതത്തിൽ എന്തായിരുന്നു
താല്പര്യം
വാക്കിൽ കടമെടുത്ത് പറഞ്ഞാൽ നിനക്കുള്ളതല്ല നിന്നെയാണ് ഞാൻ അന്വേഷിക്കുന്നതെന്നാണ് യേശു ചെറുപ്പക്കാരനോട് പറഞ്ഞത് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ വിവാഹിതരാകുമ്പോൾ
ഐ ഹോപ്പ് യു മാരി സംവൺ ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ യു ആൻഡ് നോട്ട് ഇൻ യുവേഴ്സ്
നിങ്ങളെ കുറിച്ച് താല്പര്യമുള്ള നിങ്ങൾക്കുള്ളതിനെയല്ല നിങ്ങളെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വിവാഹം കഴിക്കും എന്ന് ഞാൻ ആശിക്കുന്നു
ജനറലി സ്പീക്കിംഗ് ഇൻ ദ വേൾഡ് വെൻ എ ബോയ് ഗെറ്റ്സ് മാരീഡ് ഹീസ് ലുക്കിംഗ് ഫോർ എ പ്രിറ്റി ഫേസ്
പൊതുവെ ലോകത്തിന്റെ ഒരു സമ്പ്രദായം പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുമ്പോൾ കണ്ടാൽ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് അവന് താല്പര്യം
വെൻ എ ഗേൾ ഈസ് ലുക്കിംഗ് ഫോർ എ ഹസ്ബൻഡ് ഷീ ഈസ് ലുക്കിംഗ് ഫോർ മണി
ഒരു പെൺകുട്ടി മറിച്ച് വിവാഹത്തെക്കുറിച്ച് ഗൌരവമായി ചിന്തിക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന ഭർത്താവിനെയാണ്
ആഗ്രഹിക്കുന്നത്
വിവാഹം കഴിക്കുന്ന സമയത്ത് ഭർത്താവ് ഈ ചെറുപ്പക്കാരൻ വലിയ സമ്പന്നനൊന്നും അല്ലെങ്കിൽ പോലും അവൻ ചെയ്യുന്ന ജോലി കൊണ്ട് എന്തും മാത്രം പ്രതിമാസ വരുമാനം അവൻ ഉണ്ടാകും ഇതൊക്കെയാണ് പെൺകുട്ടിയുടെ ചിന്ത
യു ടെൽ മീ ഇഫ് ദാറ്റ് ഈസ് നോട്ട് അബ്സല്യൂട്ട്ലി ട്രൂ ഔട്ട് ഇൻ ദി വേൾഡ്
ലോകത്തിൽ നാം പൊതുവെ വിവാഹാലോചനകളിൽ കാണുന്ന മനോഭാവം ഇതല്ലേ സത്യമല്ലേ എന്ന് നിങ്ങൾ പറയാം
എവ്രി സിംഗിൾ മാരേജ് ഇൻ ദി വേൾഡ് ഈസ് ലൈക് ദാറ്റ്
ലോകത്തിലുള്ളതായിരിക്കുന്ന മിക്കവാറും എല്ലാ വിവാഹങ്ങളുടെയും അടിസ്ഥാന ചിന്തകൾ ഇതാണ് പയ്യനെ സംബന്ധിച്ചോളം കണ്ടാൽ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു കൊച്ചു വേണം പെൺകുട്ടിയെ സംബന്ധിച്ചോളം സാമ്പത്തിക സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ചില വിവാഹങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞാൽ ഈ രണ്ടും കൂടെ ശരിയായി വരുന്നു നമുക്കിങ്ങനെ പറയാം ജാതികൾ ഈ വക കാര്യങ്ങൾ അന്വേഷിക്കുന്നു
ജീസസ് സെഡ് ഡോണ്ട് സീക്ക് ആഫ്റ്റർ വാട്ട് ദ ജെന്റൈൽസ് ഡു
കർത്താവിന് നമ്മോട് പറയാനുള്ളത് ജാതികളെ പോലെ അല്ല നിങ്ങൾ അന്വേഷിക്കേണ്ടത്
സീക്ക് ഫോർ ദോസ് ഹൂ വിൽ പുട്ട് ഹിസ് കിംഗ്ഡം ഫസ്റ്റ്
തന്റെ രാജ്യം ദൈവത്തിന്റെ രാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തികളുണ്ടോ അവരെ നിങ്ങൾ ജീവിത പങ്കാളികളായി അന്വേഷിക്കുക
ഹാവ് എ വെരി ഹാപ്പി മാരേജ്
നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിവാഹ ജീവിതം
സന്തോഷമായിരിക്കും
നിങ്ങളെ അന്വേഷിക്കുന്ന നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കുള്ളതിനെയല്ല അങ്ങനെയുള്ള കുടുംബജീവിതങ്ങൾ
ധന്യമാണ്
യേശുവും അന്വേഷിക്കുന്ന നിങ്ങളെയാണ് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളിൽ നിന്ന് കർത്താവിന് ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ പണം കർത്താവിന് വേണ്ട ഈ പ്രസംഗരൊക്കെ വാദം വരാതെ ഈ പറയുന്ന കാര്യം എങ്ങനെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് എനിക്കറിഞ്ഞൂടെ കർത്താവിന് നിന്റെ പണം നീ കൊടുക്കണം
Imagine some wealthy king who's the richest king in the world wanting your money.
നിങ്ങളെ ഭാവനയിൽ ഒന്ന് കാണാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കിയാട്ടെ ലോകത്തിലേക്കും ധനികനായിരിക്കുന്ന ഒരു മഹാരാജാവ് നിങ്ങളുടെ അടുക്ക് വന്ന് നിങ്ങൾ എത്ര സമ്പന്നനായിക്കോട്ടെ നിങ്ങളുടെ അടുക്ക് വന്ന് പൈസ ചോദിക്കുക എന്ന്
പറഞ്ഞാൽ
നിങ്ങൾ അവന് പൈസ കൊടുക്കുന്ന ഒരു കാര്യം അവനെ സമയത്തോളം അപമാനകരമായ കാര്യമാണ്
I mean a very rich man is feeling insulted that to come and ask you for money
angana dhaniyanayirikkunna oru rajavu vannittu ningalodu korchu paisa chodikka ennu parayunnathu avan ittu ethu apamanakaramaya oru
karyamayirikkum
ee manobhavamaanu kartadi kartavu rajadi rajavumaya yesuvine kurichu janangalkku prasangare nalgunna chithram
god's world is suffering he needs your money
avaru prasangikkunnathu aa yedu vaakkalilokke ennariyo kartavinte velakku മുടക്കം വന്നിരിക്കുന്നു ദാരിദ്ര്യമാണ് നിന്റെ പണമാണ് അതിനുള്ളത് അത് ടെലിവിഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ക്രിസ്തീയ ചാനലുകളിൽ കാണാൻ
പറ്റും
വാർത്തകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടെന്ന് വിചാരിക്കുക
suit and tie.
സൂട്ടില് ടൈയൊക്കെ കെട്ടി നല്ല വെള്ളക്കാരനായ ഒരാള് ടെലിവിഷനിലേക്ക്
പ്രത്യക്ഷപ്പെടുകയാണ്.
അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാനപതിയാണ് ഞാന് എന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നു.
Our country needs some money from us.
ഞങ്ങളുടെ രാജ്യത്തിന് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണം.
If you send even 50 rupees,
നിങ്ങൾ അധികമില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 50 രൂപ എങ്കിലും അയച്ചാൽ,
we will send you a photograph of the president.
പ്രസിഡന്റിന്റെ ഒരു ഫോട്ടോ, ഏറ്റവും ലേറ്റസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം എന്ന്
ഒരാൾ പറഞ്ഞു.
അങ്ങനെ ഒരാള് ഈ ടി വി കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ അധികം സംശയമൊന്നുമില്ലാതെ ഉടനെ തന്നെ പറയും ഇവൻ ഒരു കളിപ്പീരുകാരനാണ്, ഇവൻ അമേരിക്കയുടെ അംബാസിഡർ ഒന്നും. ഈ കാര്യം തിരിച്ചറിയാനായിട്ട് വലിയ ബുദ്ധിശക്തിയുടെ ആവശ്യമുണ്ടോ? ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് അമേരിക്കയുടെ അംബാസിഡർ ഒരിക്കലും 50 രൂപയ്ക്ക് വേണ്ടി ഇറക്കുകയില്ല.
Half an hour later you turn to a Christian television channel.
ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ന്യൂസ് ആകട്ടോ, ടി വിയിൽ അരമണിക്കൂർ കഴിഞ്ഞ ക്രിസ്തീയ ചാനൽ ഒത്തിരി ഉണ്ടല്ലോ നമ്മളൊക്കെ കാണുന്നത്, ആ ഒരു ചാനലില് നിങ്ങൾ വേറൊരാളിനെ കേൾക്കുക. ഈ ഇപ്പൊ പറഞ്ഞ ആളല്ല, വേറൊരാള്, അതും സൂട്ടും ടൈയും ഇതൊക്കെയാണ്, ടൈയുടെ ഒക്കെ നിറം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ.
I am an ambassador of Jesus Christ.
ആ വ്യക്തി പരിചയപ്പെടുത്തുന്നത് മറ്റതിനേക്കാളും മോശമായിട്ടല്ല, അതിലും മെച്ചപ്പെട്ട നിലയില കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഒരു അംബാസിഡർ ആണ്, സ്ഥാനപതിയാണ് ഞാൻ.
We need some money.
ഞങ്ങൾക്ക് കുറച്ച് പൈസ
ഉണ്ടാവും.
ഞങ്ങളുടെ വേല ആകെ ക്ഷീണാവസ്ഥയില്ല.
You sit there with your mouth open and say, that's right, he's a man of God.
വാ പൊളിച്ച് ടിവിയുടെ മുമ്പിൽ ഇരുന്നോണ്ട് നിങ്ങൾ പറയുകയാണ്, ശരിയായിരിക്കും, കർത്താവിന്റെ വിലയേറിയ ദാസം പറഞ്ഞതല്ലേ, ഇപ്പൊ തന്നെ രൂപ അയച്ചു കൊടുത്തേക്കാം.
Where does, in the scale of countries, where does the kingdom of God come in relation to the United States of America?
ഈ ലോകത്തെ രാജ്യങ്ങള് വിവിധ സാമ്പത്തിക നിലയിലുള്ളതാണല്ലോ, ഈ രാജ്യങ്ങളെല്ലാം കൂടെ നിരത്തിക്കൊണ്ട് വെച്ചാൽ അമേരിക്കൻ ഐക്യനാടുകൾ, ഏറ്റവും സമ്പന്ന രാജ്യവും നമ്മൾ കരുതുന്ന അമേരിക്കയും ദൈവരാജ്യവും തമ്മിൽ എവിടെ നിൽക്കും? അമേരിക്കയുടെ താഴെ നിൽക്കുമോ ദൈവരാജ്യം?
ഓർ ലെറ്റ് അസ് ടേക്ക് സം പൂർ കൺട്രി ഇൻ ആഫ്രിക്ക.
ആഫ്രിക്കയിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നിനെ കുറിച്ച് ഓർത്തു നോക്കുക.
ദ മോസ്റ്റ് പൂർ കൺട്രി, ഐ ഡോണ്ട് നോ വിച്ച് ദാറ്റ് ഈസ്.
അമേരിക്കയിലെ ഇപ്പോഴത്തെ ഏറ്റവും പാപ്പരായ രാജ്യം ഏതാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല.
ഇൻ ആഫ്രിക്ക,
ആഫ്രിക്കയിലെ, ക്ഷമിക്കണം,
let's say some country like Sierra Leone or something like that.
ചിലത് കേട്ടിട്ടുണ്ട്.
You haven't even heard of that country, right?
സിയറ ലിയോൺ എന്ന് പറയുന്ന രാജ്യമോ അതുപോലുള്ള ഏതെങ്കിലും മൊസാംബിക്കോ മറ്റേതെങ്കിലും രാജ്യം ആഫ്രിക്കയിൽ.
ഓക്കെ, വൺ ഡേ യു സീ എ ഓൺ ദ ന്യൂസ് ചാനൽ എ ബ്ലാക്ക് മാൻ സൂട്ട് ആൻഡ് ടൈ.
വേറൊരു ദിവസം ന്യൂസ്, ടി വി ന്യൂസിന്റെ മുന്നേ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു കറുത്ത വർഗ്ഗക്കാരനായ ഒരാള് സൂട്ടും ടൈയും ഒക്കെ ധരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്.
ഹി സേസ് ഐ ആം ദി അംബാസഡർ ഓഫ് സിയറ ലിയോൺ.
ആ വ്യക്തി തന്നെ തന്നെ പരിചയപ്പെടുത്തിയാണ് ഞാൻ സിയറ ലിയോൺ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ അംബാസഡറാണ്.
We need some money.
ഞങ്ങൾക്ക് കുറച്ച് പണത്തിന്റെ ആവശ്യം.
You say that fellow is a hoax. I cannot imagine even the ambassador of Sierra Leone can come on television and ask us for money.
അമേരിക്കൻ അംബാസഡർ പറയണ്ട, ഈ അംബാസഡർ പറഞ്ഞാലും നിങ്ങൾ പറയും അവൻ കളിപ്പീരുകാരനാണ്, കാരണം ആ രാജ്യത്തിന്റെ അംബാസഡർ ഇങ്ങനെ പറയത്തില്ല.
Where does the ambassador of Jesus Christ come in all this scale?
ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ രണ്ട് രാജ്യങ്ങളുടെ അംബാസഡർമാർ, അതിന്റെ ഇടയ്ക്ക് ഒത്തിരി അംബാസഡർമാരുണ്ടല്ലോ, പിന്നെ യേശു ക്രിസ്തുവിന്റെ സ്ഥാനപതി. യേശു ക്രിസ്തുവിന്റെ സ്ഥാനപതി എവിടെ നിൽക്കുന്നത്? ലോകത്തിലുള്ള ഏറ്റവും ദരിദ്ര രാജ്യത്തിന്റെ അംബാസഡറിന്റെയും താഴെയാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അംബാസഡർ ഇപ്പൊ നിൽക്കുന്നത്. അവർ വഞ്ചകരാണ് എന്ന് നാം
മനസ്സിലാക്കുന്നു.
ചിലർ പറയാറുണ്ട്, പ്രസംഗിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്, നിങ്ങൾ മറ്റ് പ്രസംഗരുമായിട്ട് നിങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തരുത്.
അതിന്റെ
കാരണം അവർ ബൈബിൾ വായിച്ചിട്ടില്ല എന്ന്.
രണ്ട്
കൊരിന്ത്യർ 12 അധ്യായം, അതാണല്ലോ നമ്മൾ ആദ്യം ചിന്തിച്ചു തുടങ്ങിയത്. അവിടെ പൗലോസ് എന്താ
പറയുന്നത്?
14 വാക്യം വീണ്ടും വായിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരിക്കില്ല.
ഐ വിൽ സ്പെൻഡ് ആൻഡ് ബി സ്പെൻഡ് ഫോർ യു.
ഞാൻ അതേ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോയി.
Why?
എന്തുകൊണ്ട്?
Because children don't save up for their parents, verse 14, but parents save up for their children.
14 വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്നു, മക്കള് അമ്മയപ്പന്മാർക്ക് വേണ്ടി അല്ല സമ്പാദിച്ച് സൂക്ഷിച്ചു വെക്കുന്നത്, നേരെ മറിച്ചാണ്.
I mean, there may be children who help their parents, that's a good thing, but where do you hear of children saving up money for their parents?
പ്രായപൂർത്തിയായ മക്കൾ ചിലപ്പോൾ അമ്മയപ്പന്മാരെ സഹായിച്ചേക്കും, അത് നല്ല കാര്യമാണ്. പക്ഷേ അമ്മയപ്പന്മാർക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കുന്ന മക്കള്
എത്രയിടത്തോളം?
അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അമ്മയപ്പന്മാർ എത്ര പേര് ഇവിടെ ഉണ്ട്? സത്യമല്ലേ, നമ്മള് കഴിയുന്നതിന്റെ പരമാവധി നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മളല്ലേ
സമ്പാദിക്കും.
ഒരു മനുഷ്യൻ ഒരു ആത്മീക പിതാവായിരിക്കാൻ യോഗ്യനാണോ അല്ലയോ എന്ന് നാം തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ. ആ വ്യക്തി നിനക്കുള്ളതിനെയാണോ അന്വേഷിക്കുന്നത്, അതോ നിന്നെയാണോ അവന്റെ അന്വേഷണം? അതിന്റെ തൊട്ടുമുമ്പിലത്തെ അധ്യായത്തിൽ, പതിനൊന്നാം അധ്യായത്തിൽ പൗലോസ് എന്താണ് പറയുന്നത് നോക്ക്. അതേ വചനം പൗലോസ് പറയുന്നു, ഒൻപതാം വാക്യം.
I was not a burden to anyone when I was present with you, and I was also in need.
ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്ന സമയം എനിക്ക് ആവശ്യമുണ്ടായി, മുട്ടുണ്ടായി എന്നാൽ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല.
Why?
എന്തുകൊണ്ടാണ്?
He says, I will keep on, verse 9, never being a burden to you at any time.
മേലാലും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം ഞാൻ സൂക്ഷിക്കും എന്നാണ് പറയുന്നത്.
Why do I do this? Verse 11.
പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അതിന്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്.
Now listen to the Holy Spirit inspired verse of scripture.
പരിശുദ്ധാത്മ പ്രേരിതമായ വിശുദ്ധ ദൈവിക തിരുവെഴുത്തുകളാണ് നാം വായിക്കുന്നത്.
Paul compares himself with other Christian preachers.
പൗലോസ് മറ്റേ ക്രിസ്തീയ ശുശ്രൂഷകരുമായി തന്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്തുന്നതാണ് നാം കാണുന്നത്.
Don't mistake, he's not comparing himself with the preachers of Diana and all that.
ഡയാനയിലെ അല്ലെങ്കിൽ അക്രൈസ്തവരായിരിക്കുന്ന മറ്റ് മത നേതാക്കന്മാരുമായിട്ടല്ല പൗലോസ് തങ്ങളെ തന്നെ താരതമ്യപ്പെടുത്തുന്നത്.
Other Christian preachers.
മറ്റുള്ള ക്രൈസ്തവ ക്രിസ്തീയ ശുശ്രൂഷകന്മാരോട് തന്നെയാണ്.
I am doing this to show the difference. So compare myself with those who say that they are also serving God just like us.
ഞങ്ങളെ പോലെ തന്നെയാണ് അവരും കർത്താവിനെ സേവിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നവരുടെ അവകാശവാദം പൊള്ളയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്.
I want to show that they are not really serving the Lord. Verse 13, they are deceitful workers disguising themselves as apostles of Christ.
പതിമൂന്നാം വാക്യത്തിൽ തന്നെ പറയുന്ന പോലെ അങ്ങനെയുള്ളവർ അവകാശപ്പെടുന്നത് എന്താണെങ്കിലും അവർ കള്ള അപ്പോസ്തലന്മാരും കവട വേലക്കാരുമാണ്, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും വേഷം ധരിക്കുന്നവരാണ് എന്ന് വ്യക്തമാക്കാനാണ്.
They are seeking yours, not you.
അവർ നിങ്ങളെയല്ല, നിങ്ങൾക്കുള്ളതിനെയാണ് അന്വേഷിക്കുന്നത്.
Keep that distinction in mind.
നിങ്ങളുടെ മനസ്സിൽ ഈ വ്യത്യാസം വളരെ വ്യക്തമായി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
While our heads are bowed in prayer.
നമ്മുടെ കണ്ണുകൾ പ്രാർത്ഥനയിൽ അടഞ്ഞിരിക്കുമ്പോൾ, തലകൾ വണങ്ങിയിരിക്കുമ്പോൾ,
ask yourself why you have sought the Lord.
നിങ്ങൾ ശാന്തമായി നിങ്ങളോട് തന്നെ ചോദിക്കുമോ, നിങ്ങൾ ഏത് കാരണത്താലാണ് കർത്താവിനെ നിങ്ങൾ അന്വേഷിക്കുന്നത്?
Is it because you want him?
കർത്താവിനെ തന്നെയാണോ നിങ്ങളുടെ ആഗ്രഹം? അവനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്?
Or is it something he can give you?
അതോ കർത്താവ് യേശു ക്രിസ്തുവിന് നിന്റെ ജീവിതത്തിൽ നൽകുവാൻ കഴിയുന്ന ചില കാര്യങ്ങളിലാണോ എന്റെ മനസ്സ് വെച്ചിരിക്കുന്നത്?
There probably lies the reason why your Christian life is not satisfying.
ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം നിങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും തൃപ്തികരമല്ലാത്ത ഒരവസ്ഥയിൽ തുടരുന്നെങ്കിൽ അതിന്റെ കാരണം ഈ വിഷയത്തിലായിരിക്കാം.
You can change today.
നിരാശപ്പെടേണ്ട, ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യമാണ്.
Lord, I'm sorry for seeking you for what you can give me.
കർത്താവേ, അങ്ങേക്ക് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ തരുവാൻ കഴിയും എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ മനോഭാവത്തെ കുറിച്ച് ഞാൻ അനുതപിക്കുന്നു, ഞാൻ സങ്കടപ്പെടുന്നു, ക്ഷമിക്കണമേ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും.
I want to seek you for yourself.
കർത്താവേ, നീ ആരായിരിക്കുന്നു, അതിനുവേണ്ടി മാത്രം നിന്നെ തന്നെ അന്വേഷിപ്പാൻ തിരയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.